ഡോക്ടർ അനീസ് അലിയുടെ മനഃശാസ്ത്ര പാഠങ്ങൾ. അവതരണം ബെന്ന ചേന്നമംഗല്ലൂർ. സാങ്കേതിക നിർവഹണം സുനീഷ് പെരുവയൽ. അധ്യായം 8. വിഷാദരോഗം അഥവാ ഡിപ്രഷൻ. സാധാരണയായി കണ്ടുവരുന്ന ഒരു രോഗമാണ് ഡിപ്രഷൻ. ഉത്സാഹമില്ലായ്മ, ഉന്മേഷക്കുറവ് തുടങ്ങിയ ശാരീരിക മാനസികാവസ്ഥകളാണ് ഇതിൻ്റെ പ്രത്യേകത. ഒരു കൂട്ടം ലക്ഷണങ്ങളുടെ ആകെത്തുകയാണ് ഈ അസുഖം. ഭക്ഷണത്തിന് രുചി തോന്നാതിരിക്കുക, ക്ഷീണം, ലൈംഗിക വിരക്തി, ഉറക്കക്കുറവ് അല്ലെങ്കിൽ ഉറക്കക്കൂടുതൽ, തലവേദന, ശരീരവേദന, സ്ത്രീകളിൽ ഭക്ഷണപ്രിയം, മടുപ്പ്, വെറുപ്പ്, അക്ഷമ, മുൻകോപം, ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതിരിക്കുക, ആത്മഹത്യ, കുറ്റകൃത്യങ്ങൾ എന്നിവയോടുള്ള ഉൾപ്രേരണ, നിരാശ തുടങ്ങി നിരവധി ലക്ഷണങ്ങൾ ഇതിനുണ്ടാവും. എല്ലാ ലക്ഷണങ്ങളും ഒരേ സമയത്തുണ്ടാവണമെന്നില്ല. ജീവിത സാഹചര്യമനുസരിച്ച് മാറിയും മറിഞ്ഞുമൊക്കെ ഇരിക്കാം. സാധാരണക്കാർ ഈ അസുഖത്തെ ഒരു രോഗമായി കണക്കാക്കാറില്ല. ചില മനോദൗർബല്യങ്ങൾ എന്നതിലപ്പുറം പരിഗണനയും നൽകാറില്ല. നിരാശാപരമായി വല്ല കാരണവും കണ്ടെത്തി അതിൻ്റെ പേരിൽ ചാർത്തിവിടും. പ്രേമനൈരാശ്യം, കടബാധ്യത അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളായിരിക്കും കണ്ടെത്തുക. നിസ്സാരമെന്ന് തോന്നുന്ന ഈ രോഗം ചികിത്സിക്കാതെ വിട്ടാൽ ഗുരുതരമായ പ്രശ്നങ്ങളുണ്ടാക്കും. ശാരീരികവും മാനസികവുമായ കുറേ ലക്ഷണങ്ങളും പെരുമാറ്റ വ്യതിയാനങ്ങളും കാണപ്പെടുമ്പോഴാണ് ഡിപ്രഷൻ തിരിച്ചറിയുന്നത്. ഒരു സുഖം തോന്നുന്നില്ല, ഒരു മൂഡില്ല എന്നൊക്കെ സർവ്വസാധാരണമായി നാം പറയാറുള്ളതാണ്. എന്നാൽ മേൽ ലക്ഷണങ്ങൾ രണ്ടാഴ്ചയിലധികം തുടർച്ചയായി നിന്നാൽ ചികിത്സയ്ക്ക് വൈകിക്കരുത്. ശാരീരിക ലക്ഷണങ്ങൾ കൂടി പ്രകടമാവുമ്പോൾ രോഗത്തെ നിർണയിക്കാനാവും. കുറ്റബോധം, നഷ്ടബോധം, പരാജയബോധം, നിസ്സഹായതാബോധം തുടങ്ങിയ അവസ്ഥകൾ വന്ന് മനസ്സിൽ നിറയുമ്പോൾ രക്ഷ ആത്മഹത്യ മാത്രമാണെന്ന് രോഗി നിശ്ചയിക്കുന്നു. ഡിപ്രഷൻ രോഗികൾ 15% വരെ ആത്മഹത്യ ചെയ്യുന്നതായി കണക്കുകളുണ്ട്. ജീവിത സാഹചര്യം, സ്ഥലകാലം, സാംസ്കാരിക പശ്ചാത്തലം, വിദ്യാഭ്യാസ നിലവാരം, നാട്ടാചാരങ്ങൾ എന്നിവയ്ക്കനുസൃതമാണ് രോഗി ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുക. മെലങ്കോളിക് ഡിപ്രഷൻ, എഡിപ്പിക്കൽ ഡിപ്രഷൻ, സൈക്കോട്ടിക് ഡിപ്രഷൻ എന്നിങ്ങനെ 3 എണ്ണമായി ഇതിനെ വേർതിരിച്ചിരിക്കുന്നു. ഉറക്കം, രുചി, ശരീരഭാരം, ലൈംഗിക താൽപ്പര്യം എന്നിവ കുറഞ്ഞ രോഗികളാണ് ആദ്യ വിഭാഗം അഥവാ മെലങ്കോളിക് ഡിപ്രഷൻ. ഇതിൻ്റെ നേർവിപരീതം പ്രകടിപ്പിക്കുന്നവരാണ് രണ്ടാമത്തെ വിഭാഗം, എഡിപ്പിക്കൽ ഡിപ്രഷൻ. ഉറക്കക്കൂടുതൽ, അമിത ഭക്ഷണം, ശരീരവണ്ണം കൂടുതൽ എന്നിങ്ങനെ ഗുരുതര സ്വഭാവമുള്ളതാണ് 3-ാമത്തേത്, സൈക്കോട്ടിക് ഡിപ്രഷൻ. ആരൊക്കെയോ തന്നെ കൊല്ലാൻ വരുന്നു, ആക്രമിക്കാൻ വരുന്നു എന്ന തോന്നൽ കൂടിയുണ്ടാവും. എല്ലാതരം പ്രായക്കാരിലും ഈ അസുഖമുണ്ടാവുന്നുണ്ട്. കുട്ടികളിലും കൗമാരക്കാരിലും വരെ ഇതുണ്ടാവുന്നു. കുട്ടികളിലെ വിഷാദം, താൽപ്പര്യക്കുറവ് എന്നിവ തിരിച്ചറിയാൻ വൈകും. സംസാരത്തിൽ ദുഃഖമോ വിഷാദഛായയോ ഉണ്ടായില്ലെങ്കിലും അവരിലുള്ള രോഗം പ്രകടമാകുക പെരുമാറ്റ വൈകല്യങ്ങളിലൂടെയാണ്. സകലതിനോടും വെറുപ്പ്, കൂട്ടുകെട്ടുകളിൽ നിന്നും അകലാനുള്ള ശ്രമം, ചെറിയ കാര്യങ്ങൾക്ക് പോലും വാശിയും ബഹളവും ഉണ്ടാക്കുക തുടങ്ങിയവയെല്ലാം ഈ അസുഖത്തിൻ്റെ ഭാഗമായി ഉണ്ടാവാമെങ്കിലും ആരും അത് ശ്രദ്ധിക്കാറില്ല. വൃദ്ധന്മാരുടെ സ്ഥിതിയും ഇതുതന്നെയാണ്. രോഗം നിർണയിക്കപ്പെടാതെയും ചികിത്സിക്കപ്പെടാതെയും പോകുന്നു. ഓർമ്മക്കുറവ്, മിഥ്യാഭാവനകൾ, മുൻകോപം, ശാരീരിക രോഗങ്ങളെക്കുറിച്ചുള്ള ആവലാതികൾ തുടങ്ങിയവ അമിതമായി കാണപ്പെട്ടാലും ഇത് ഡിപ്രഷന്റെ ഭാഗമാണോ എന്ന് പോലും ആരും ഗൗനിക്കാറില്ല. സ്ത്രീകളിലാവട്ടെ ഗർഭാവസ്ഥയിലും പ്രസവശേഷവുമാണ് കൂടുതൽ കണ്ടുവരുന്നത്. ഈ വേളയിലുള്ള ചികിത്സയും പ്രയാസകരമാണ്. മരുന്നു പ്രയോഗങ്ങൾ മുലപ്പാലിലൂടെ കുട്ടിയിലും എത്തും എന്നുള്ളതാണ് കാരണം. സ്ട്രെസ് അഥവാ മാനസിക സമ്മർദ്ദം വ്യാപകമാണെന്ന്. പലവിധം വ്യവഹാരങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് ചിന്തിക്കാനും വ്യാകുലപ്പെടാനും കാര്യങ്ങളേറെ. സ്ട്രെസ് തുടർന്നുകൊണ്ടേയിരുന്നാൽ ഡിപ്രഷനിലേക്കുള്ള വാതിൽ വേഗത്തിൽ തുറക്കപ്പെടുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. സ്ട്രെസ്സിന്റെ സാഹചര്യം നേരിടുന്നതിനാവശ്യമായ വൈകാരിക പ്രതികരണങ്ങൾ തലച്ചോറിൽ ക്രമാതീതമായി ഉണ്ടാവുന്നു. ഇതുമൂലം ഗ്രന്ഥികൾക്ക് വിശ്രമമില്ലാതാവുന്നു. അത്തരക്കാരുടെ ഹൈപ്പോതലാമസ് പിറ്റ്യൂട്ടറി ആക്സിസ് തകരാറിലാവുന്നു. തന്മൂലം സ്ട്രെസ്സിനെ ക്രമീകരിക്കാനുള്ള ശേഷി തലച്ചോറിന് ഇല്ലാതാവുന്നു. ഈ വേളയിലാണ് ഡിപ്രഷൻ രംഗം കൈയടക്കുന്നത്. ചികിത്സയിലൂടെ രോഗം ഭേദമായാലും വീണ്ടും വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് ചികിത്സയുടെ കുഴപ്പമല്ല, രോഗത്തിന്റെ പ്രത്യേകതയാണ്. മരുന്നുകളിലൂടെ രോഗം കുറഞ്ഞതിനു ശേഷം ഇന്റർപേഴ്സണൽ സൈക്കോതെറാപ്പി നൽകും. മറ്റു പല രോഗങ്ങളിലും എന്ന പോലെ പാരമ്പര്യ ഘടകങ്ങളും ഡിപ്രഷൻ രോഗത്തിൽ നല്ല പങ്കുവഹിക്കുന്നുണ്ട്. മറ്റു പല രോഗങ്ങൾക്കും നൽകുന്ന മരുന്നുകളുടെ പാർശ്വഫലമായും ഡിപ്രഷൻ ഉണ്ടാവാം. രോഗസമയത്ത് വ്യക്തി ഒറ്റപ്പെടുന്നതും അവഗണിക്കപ്പെടുന്നതും കൂടുതൽ പ്രശ്നങ്ങളുണ്ടാക്കും. സ്നേഹപൂർണമായ സാമൂഹിക ബന്ധങ്ങളില്ലാത്തവരും നിരന്തര പീഡനങ്ങൾക്ക് വിധേയമാകുന്നവരും വേഗത്തിൽ ഡിപ്രഷനെ പുണരുന്നു. മനോരോഗത്തിന് പ്രതിരോധ മരുന്നുകളൊന്നുമില്ലല്ലോ. പക്ഷെ ഏത് മനോവൈകല്യങ്ങളെയും നേരത്തെ തിരിച്ചറിഞ്ഞാൽ വേഗത്തിൽ ഭേദമാക്കിയെടുക്കാനാവും. ശ്രദ്ധിക്കേണ്ടത്, ഡിപ്രഷൻ രോഗികൾക്ക് പ്രത്യേക പരിചരണവും ശ്രദ്ധയും ഉറപ്പാക്കണം. വിഷാദരോഗത്തിന്റെ ലക്ഷണങ്ങൾ ആർക്കും ഉണ്ടാകാം എന്നതിനാൽ അത് സമൂഹം അംഗീകരിക്കാൻ പ്രയാസമായിരിക്കും. വിഷാദരോഗികൾ 75% ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നു, 50% പേർ ആത്മഹത്യാ ശ്രമം നടത്തുന്നു, 15% പേർ ആത്മഹത്യ ചെയ്യുന്നു. ലോകാരോഗ്യ സംഘടനയുടെ കണക്കാണിത്. പ്രതികൂല സാഹചര്യങ്ങളിൽ ആത്മാർത്ഥമായി സഹായിക്കാനാവുമെങ്കിൽ ഈ രോഗത്തിന്റെ ശക്തി ലഘൂകരിക്കാം. കുടുംബത്തിന്, സുഹൃത്തുക്കൾക്ക്, നാട്ടുകാർക്ക്, എല്ലാവർക്കും പതിതനെ സഹായിക്കാനാവും. മറ്റെന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ വിഷാദരോഗനിർണയം പ്രയാസമേറിയതാവും. ഡിപ്രഷൻ എന്ന രോഗം മൂഡ് ഡിസോർഡറാണെന്ന് ശാസ്ത്രീയമായി പറയാം. മാനസികാവസ്ഥയിലുണ്ടാവുന്ന വ്യതിയാനങ്ങൾ എന്ന് നിർവചനം. ഒരുപാട് രോഗലക്ഷണങ്ങളുടെ ആകെത്തുകയാണ് ഡിപ്രഷൻ. നിരീക്ഷണങ്ങളിലൂടെ വേണം ഇത് വിലയിരുത്താൻ. മറ്റു ചില മാനസിക രോഗങ്ങളുടെ ഭാഗമായും വിഷാദരോഗം കണ്ടുവരുന്നു. മാനിക് ഡിസോർഡർ രോഗികളിൽ 65% പേർക്കും ഒബ്സസീവ് കംപൾസീവ് രോഗികളിൽ 75% പേർക്കും ഡിപ്രഷൻ ഉണ്ടാകുന്നു. 2020 പ്രധാന രോഗങ്ങളിൽ 9 സ്ഥാനത്തേക്ക് ഡിപ്രഷൻ എത്തിച്ചേരുമെന്ന് ലോകാരോഗ്യ സംഘടന വിലയിരുത്തിയിട്ടുണ്ട്. ഡിപ്രഷൻ ഉയർത്തുന്ന വെല്ലുവിളികളെ നേരിടാൻ ആഗോളതലത്തിൽ ഡാർട്ട് പ്രോഗ്രാം അഥവാ ഡിപ്രഷൻ അവയർനെസ് ട്രീറ്റ്മെന്റ് പ്രോഗ്രാം നടന്നുവരികയാണ്.
ഡോക്ടർ അനീസ് അലിയുടെ മനഃശാസ്ത്ര പാഠങ്ങൾ സമർപ്പിച്ചത് മനഃശാന്തി ഹോസ്പിറ്റൽ ഐക്കരപ്പടി, സ്റ്റാർ കെയർ ഹോസ്പിറ്റൽ ഷാർജ.
ഡോക്ടർ അനീസ് അലിയുടെ മനഃശാസ്ത്ര പാഠങ്ങൾ ഇനി നാളെ കേൾക്കാം.